SBS Radio.
SBS മലയാളം ഇന്നത്തെ വാർത്ത. നമസ്കാരം. ഇന്ന് 2019 സെപ്റ്റംബർ 10 ചൊവ്വ. SBS മലയാളം ഇന്നത്തെ വാർത്ത വായിക്കുന്നത് ദിജു ശിവദാസ്. ഓസ്ട്രേലിയയിലേക്ക് അനധികൃതമായി വെളുത്തുള്ളി കടത്തിയ കുറ്റത്തിന് ടാസ്മേനിയൻ സ്വദേശിനിയെ കോടതി 11 മാസം തടവിന് ശിക്ഷിച്ചു. $2,000 പിഴയും വിധിച്ചിട്ടുണ്ട്. വെളുത്തുള്ളി കർഷകയും ഓസ്ട്രേലിയൻ ഗാർലിക് ഇൻഡസ്ട്രി അസോസിയേഷന്റെ മുൻ അധ്യക്ഷയുമായ ലെറ്റീഷ വേർനെയാണ് കോടതി ശിക്ഷിച്ചത്. ഇബേ വഴി 2,000 വെളുത്തുള്ളികളാണ് ലെറ്റീഷ ഇറക്കുമതി ചെയ്തത്. ഓസ്ട്രേലിയൻ ജൈവസുരക്ഷാ രംഗത്ത് ഏറ്റവും വലിയ ഭീഷണിയായി കരുതുന്ന സൈലല്ല ഫാസ്റ്റഡിയോസ എന്ന രോഗത്തിന് സാധ്യതയുള്ള വെളുത്തുള്ളികളായിരുന്നു ഇവ. ഇറക്കുമതി ചെയ്ത വെളുത്തുള്ളികളിൽ രോഗബാധയുണ്ടായിരുന്നെങ്കിൽ ടാസ്മേനിയയിലെ കൃഷി പൂർണ്ണമായും നശിക്കുമായിരുന്നു എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത്. പരിശോധന ഒഴിവാക്കുന്നതിനായി ഓഫീസ് ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ എന്ന് പാക്കറ്റുകളിൽ എഴുതിയാണ് ഇവർ വെളുത്തുള്ളി കൊണ്ടുവന്നത്. 10 വർഷം വരെ തടവും $350,000 പിഴയും കിട്ടാവുന്ന കുറ്റമാണെങ്കിലും നേരത്തെ കുറ്റം സമ്മതിച്ചതും അന്വേഷണവുമായി സഹകരിച്ചതും കണക്കിലെടുത്താണ് ചെറിയ ശിക്ഷ നൽകുന്നതെന്ന് കോടതി വ്യക്തമാക്കി. 2 മാസം കഴിയുമ്പോൾ ഇവർക്ക് പരോൾ ലഭിക്കും. ഓസ്ട്രേലിയൻ സെനറ്റിൽ ചരിത്രത്തിലാദ്യമായി പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം തുല്യമായി. വിക്ടോറിയയിൽ നിന്നുള്ള സെനറ്ററായി ലിബറൽ അംഗം സെയ്റ ഹെൻഡേഴ്സൺ തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഇത്. യു എൻ അംബാസിഡറായി നിയമിക്കപ്പെട്ട മിച്ച് ഫിഫീൽഡിന് പകരമാണ് സെയ്റ ഹെൻഡേഴ്സൺ പുതിയ സെനറ്ററാകുന്നത്. വ്യാഴാഴ്ച ഹെൻഡേഴ്സൺ സത്യപ്രതിജ്ഞ ചെയ്യും. ഓസ്ട്രേലിയൻ പാർലമെന്റിലെ ഉപരിസഭയായ സെനറ്റിൽ ആകെ 76 അംഗങ്ങളാണ് ഉള്ളത്. ഇതിൽ പകുതി വീതം സ്ത്രീകളും പുരുഷന്മാരുമാകുന്നതിലൂടെ സഭ പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണെന്ന് സെനറ്റ് പ്രസിഡന്റ് സ്കോട്ട് റയാൻ പ്രതികരിച്ചു. ഓസ്ട്രേലിയൻ സെനറ്റിലേക്ക് ആദ്യമായി ഒരു വനിത എത്തിയത് 1943 ലേബർ അംഗമായ ഡോറോത്തി ടാങ്നിയാണ് ആദ്യ വനിതാ സെനറ്റർ. ക്വീൻസ്ലാൻഡിൽ വ്യാപകമായി നാശം വിതയ്ക്കുന്ന കാട്ടുതീ മനഃപൂർവ്വം കത്തിച്ചതാണെന്ന് സംശയം. സൺഷൈൻ കോസ്റ്റിൽ 2 വീടുകൾ പൂർണ്ണമായും കത്തിനശിക്കുന്നതിനും 100 കണക്കിന് പേരെ ഒഴിപ്പിക്കുന്നതിനും കാരണമായ കാട്ടുതീയാണ് മനുഷ്യനിർമ്മിതമാണെന്ന് സംശയമുള്ളത്. ടീനേജുകാരുടെ ഒരു സംഘത്തെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. തീയിട്ട കാര്യം ഇന്റർനെറ്റ് ചാറ്റ് റൂമിൽ വെളിപ്പെടുത്തിയതോടെയാണ് ഇവരുടെ കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ബോയിങ് 737 വിമാനം ഉപയോഗിച്ച് 15,000 ലിറ്റർ വെള്ളം തളിച്ച് തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. സംസ്ഥാനത്ത് പടർന്നു പിടിച്ച 8 കാട്ടുതീകളെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുമുണ്ട്. 80-ലേറെ കാട്ടുതീകൾ പടർന്നു പിടിക്കുന്ന ക്വീൻസ്ലാൻഡിൽ ഇതുവരെ 17 വീടുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. 67 എണ്ണത്തിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. വടക്കൻ ന്യൂ സൗത്ത് വെയിൽസിലും പല ഭാഗങ്ങളിലും കാട്ടുതീ നാശം വിതയ്ക്കുകയാണ്. അതിനിടെ പശ്ചിമ സിഡ്നിയിലെ മൂർബാങ്കിൽ ഒരു ഫാക്ടറിയിലുണ്ടായ തീപിടുത്തവും ആശങ്ക പടർത്തിയിട്ടുണ്ട്. ബേക്കർ ആൻഡ് കോ ഫുഡ് ആൻഡ് ബിവറേജസ് ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. 1 കിലോമീറ്ററോളം ദൂരത്തിൽ അന്തരീക്ഷത്തിൽ കറുത്ത പുക കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ 6,000 ചെറുപ്പക്കാർ ഏജ് കെയർ കേന്ദ്രങ്ങളിൽ കഴിയുന്നതായി വെളിപ്പെടുത്തൽ. ഏജ് കെയർ കേന്ദ്രങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന റോയൽ കമ്മീഷനാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. പലതരത്തിലുള്ള വൈകല്യങ്ങളുള്ള ചെറുപ്പക്കാരെയാണ് ഏജ് കെയർ കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചിരിക്കുന്നത്. 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്കാണ് ഏജ് കെയർ കേന്ദ്രങ്ങൾ എന്നതാണ് പൊതുവിലെ വ്യവസ്ഥ. അനുയോജ്യമായ മറ്റൊരു തരത്തിലുള്ള സംരക്ഷണ സംവിധാനങ്ങളും ഇല്ലാതെ വരുമ്പോൾ മാത്രമേ 65 വയസ്സിൽ താഴെയുള്ളവരെ റെസിഡൻഷ്യൽ ഏജ് കെയർ കേന്ദ്രങ്ങളിലേക്ക് അയക്കാവൂ എന്നാണ് നിയമം. എന്നാൽ ഇത് പാലിക്കുന്നില്ല എന്നാണ് പുതിയ കണ്ടെത്തൽ. ശരാശരി 42 ചെറുപ്പക്കാർ ഓരോ ആഴ്ചയും ഏജ് കെയർ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് റോയൽ കമ്മീഷൻ സഹായിക്കുന്ന അഭിഭാഷകൻ പീറ്റർ റോസൻ ചൂണ്ടിക്കാട്ടി. മാനുഷിക മൂല്യങ്ങൾക്ക് നിരക്കുന്ന നടപടിയല്ല ഇതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന് തന്നെ നാണക്കേടാണ് ചെറുപ്പക്കാരെ ഏജ് കെയറിൽ പാർപ്പിക്കുന്ന ഈ സംഭവമെന്ന് റോയൽ കമ്മീഷണർ ലെയ്ൻ ബ്രിക്സ് കുറ്റപ്പെടുത്തി. വിദേശയാത്ര നടത്തുന്നവർക്കുള്ള ടൂറിസ്റ്റ് GST റീഫണ്ട് പദ്ധതി വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. $500 മില്യൺ ഇതിലൂടെ ഖജനാവിന് നഷ്ടമായി എന്നാണ് ദേശീയ ഓഡിറ്റ് ഓഫീസ് കണ്ടെത്തിയത്. വിദേശത്തേക്ക് പോകുന്നവർക്ക് 60 ദിവസത്തിനുള്ളിൽ വാങ്ങിയ ഉൽപ്പന്നങ്ങളുടെ GST തുക തിരികെ നൽകുന്നതാണ് ടൂറിസ്റ്റ് റീഫണ്ട് സ്കീം. ഈ ഉൽപ്പന്നങ്ങൾ തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നാണ് നിയമം. 2000 ജൂലൈയിൽ ഈ പദ്ധതി തുടങ്ങിയ ശേഷം ഇതുവരെ $1.6 ബില്യൺ റീഫണ്ടായി നൽകിയത്. ഇതിൽ 500 മില്യൺ ഡോളറും തെറ്റായ രീതിയിലാണെന്നും ഉൽപ്പന്നങ്ങൾ തിരികെ കൊണ്ടുവരുന്നത് കൃത്യമായി പരിശോധിക്കുന്നില്ലെന്നും ഓഡിറ്റ് വകുപ്പ് കണ്ടെത്തി. ഈ തട്ടിപ്പ് തടയുന്നതിനായി വ്യാജ ക്ലെയിമുകൾ കണ്ടെത്തുന്നതുൾപ്പെടെ 3 നിർദ്ദേശങ്ങൾ ഓഡിറ്റ് വകുപ്പ് നൽകിയിട്ടുണ്ട്. ഇവ നടപ്പാക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കി. പ്രധാന നഗരങ്ങളിലെ നാളത്തെ കാലാവസ്ഥ കൂടി നോക്കാം. സിഡ്നിയിൽ തെളിഞ്ഞ കാലാവസ്ഥ, പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 20 ഡിഗ്രി സെൽഷ്യസ്. മെൽബണിൽ തെളിഞ്ഞ കാലാവസ്ഥ 20 ഡിഗ്രി. ബ്രിസ്ബനിൽ ഭാഗികമായി മേഘാവൃതം, 23 ഡിഗ്രി. അഡിലേഡിൽ തെളിഞ്ഞ കാലാവസ്ഥ 22 ഡിഗ്രി. പെർത്തിൽ ഭാഗികമായി മേഘാവൃതം, 23 ഡിഗ്രി. ക്യാൻബറയിൽ തെളിഞ്ഞ കാലാവസ്ഥ 19 ഡിഗ്രി. ഡാർവിനിൽ തെളിഞ്ഞ കാലാവസ്ഥ 33 ഡിഗ്രി സെൽഷ്യസ്. SBS മലയാളം ഇന്നത്തെ വാർത്ത ഇതോടെ ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ തിരുവോണമാണ്. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും SBS മലയാളം ടീമിൻ്റെ പേരിൽ തിരുവോണാശംസകൾ നേരുന്നു. നാളെ തിരുവോണ ദിവസം രാത്രി 8 മണിക്ക് ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രധാന വാർത്തകളുമായി ഡെലിസ് പോൾ നിങ്ങൾക്കൊപ്പം ചേരും. ഇന്നത്തെ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്. ഇന്നത്തെ വാർത്ത. Tell us what you think. Like us on Facebook or follow us on Twitter.